لكم والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. وأشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أما بعد، أبو هريرة رضي الله عنه عند حديثنا نمر بارشد ഈ ഹദീസിന്റെ അർത്ഥം കഴിഞ്ഞു. പിന്നെ നമ്മൾ വലിയ വിഷയം എടുത്തോ? അർത്ഥം മാത്രം എടുത്തിട്ടുള്ളൂ? ഏതൊക്കെ മസാലകൾ എടുത്തു? ഏതൊക്കെ മസാലകൾ നമ്മൾ എടുത്തത്? മനഃപൂർവം തർത്തീബ്, പിന്നെ മനഃപൂർവ്വം, ഇത് രണ്ടും എടുത്തു അല്ലെ. മനഃപൂർവ്വം ഒരാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അയാളുടെ ഹുക്കും എന്താണ്, മറന്നിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലുള്ള ഹുക്കും ഒരിക്കൽ കൂടി എടുത്തു. പിന്നെ കഫാറത്ത് കൊടുക്കൽ തർത്തീബ് അനുസരിച്ചാണ് ചെയ്യേണ്ടത് എന്ന കാര്യം എടുത്തു. മൂന്ന് മസാലകൾ കഴിഞ്ഞു. ശരി, നാലാമത്തെ മസാല هل تسقط الكفارة مع العجز عنها؟ كفارة കൊടുക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ, ഇത് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ കഫാറത്തിന്റെ ബാധ്യത ഇല്ലാതെയാകുന്നു. هل تسقط الكفارة مع العجز عنها؟ ഒരാൾക്ക് കഫാറത്ത് കൊടുക്കാൻ സാധിക്കുകയില്ല. അയാൾ റമദാന്റെ പകലിൽ ബന്ധപ്പെട്ടു, പക്ഷെ അയാൾക്ക് കഫാറത്ത് കൊടുക്കാൻ സാധിക്കില്ല. ഒന്നല്ലെങ്കിൽ സമ്പത്തില്ല, അല്ലെങ്കിൽ ആരോഗ്യമില്ല. അത്തരം സന്ദർഭത്തിൽ അയാളുടെ കഫാറത്ത് അയാളുടെ മേൽ നിന്ന് ഒഴിവാകുമോ? രണ്ടഭിപ്രായങ്ങളുണ്ട് മസലയിൽ. ഒരു വിഭാഗം പറഞ്ഞു തസ്ഖുത്ത്, കഫാറത്ത് ഇല്ലാതെയാകും, കഫാറത്തിന്റെ ബാധ്യത അയാളുടെ മേൽ നിന്ന് എടുത്തു മാറ്റപ്പെടും, അയാൾക്ക് കഫാറത്ത് കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ അയാളുടെ മേൽ നിന്ന് കഫാറത്ത് ഒഴിവാക്കപ്പെടും. അതിന് തെളിവായി അവർ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബത്തിന് ആ ഭക്ഷണം നൽകിക്കൊള്ളാൻ അയാളോട് പറഞ്ഞു. ആ വ്യക്തിയോട്, ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ, സലമ ഇബ്നു സഖർ ഇബ്നു സൽമാൻ, ഈ വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അത്ഇം അഹലക്, നീ നിന്റെ വീട്ടുകാർക്ക് ആ ഭക്ഷണം കൊടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അയാൾക്ക് അടിമയെ മോചിപ്പിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ രണ്ടു മാസം നോമ്പ് തുടർച്ചയായി നോൽക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അയാൾക്ക് മിസ്കീൻമാർക്ക്, 60 മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കാനും കഴിയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെട്ട ഈത്തപ്പഴത്തിന്റെ കൊട്ട അയാൾക്ക് കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് നീ എന്ത് ചെയ്യുക, തസദ്ദഖ് ബിഹ, നീ ഇത് സദഖ കൊടുക്കുക, അങ്ങനെ കഫാറത്തിൽ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ മദീനയുടെ അതിർവരമ്പുകൾക്കിടയിൽ എന്റെ കുടുംബത്തെക്കാൾ ദരിദ്രരായ മറ്റൊരു കുടുംബത്തിന്റെ ഇടയിലില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, അത്വഇംഹു അഹലക്, നീ അത് നിന്റെ വീട്ടുകാർക്ക് കൊടുക്കുക. അപ്പോൾ അവർ പറഞ്ഞു, കഫാറത്ത് അയാളുടെ മേൽ ബാധ്യതയായിരുന്നെങ്കിൽ അതൊരിക്കലും തന്റെ കുടുംബക്കാർക്ക് തന്നെ കൊടുക്കൽ അനുവദനീയമാകുമായിരുന്നില്ല. അയാളുടെ മേൽ കഫാറത്ത് നിർബന്ധമാകുന്നു. ഇപ്പോൾ ഒരാൾക്ക് കഫാറത്ത് നിർബന്ധം, മിസ്കീന് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ്. അപ്പൊ അയാൾ മിസ്കീൻ, എന്നാൽ അയാൾ തന്നെ 60 തവണ കഴിച്ചാൽ ആ കഫാറത്ത് ഇല്ലാതാവോ? ഇല്ല. അതുപോലെ തന്നെ അയാളുടെ മേൽ കഫാറത്ത് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് കുടുംബക്കാർക്ക് നൽകുക എന്നത് ഹലാലാകുമായിരുന്നില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അതിന്റെ കുടുംബക്കാർക്ക് നൽകിക്കൊള്ളുക. ഇതാണ് അവരുടെ തെളിവ്. മനസ്സിലായോ? തെളിവ് അയാളുടെ മേൽ കഫാറത്ത് ബാധ്യതയായിരുന്നെങ്കിൽ അയാളുടെ കുടുംബക്കാർക്ക് അത് കൊടുക്കൽ അനുവദനീയമാകുമായിരുന്നില്ല. കഫാറത്ത് അയാളുടെ മേൽ ബാധ്യതയായിരുന്നെങ്കിൽ അയാളുടെ കുടുംബക്കാർക്ക് അത് കൊടുക്കാൻ പറ്റില്ല, വേറെ ആർക്കെങ്കിലും കൊടുക്കണം. അയാളുടെ വീട്ടിൽ തന്നെ കഫാറത്ത് കൊടുക്കാൻ പറ്റില്ല, അയാൾ പുറത്താർക്കെങ്കിലാണ് കൊടുക്കേണ്ടത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിന്റെ വീട്ടുകാർക്ക് കൊടുത്തോളൂ എന്നാണ്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അയാളുടെ മേൽ കഫാറത്ത് ഇല്ലാതെയായി, അയാൾക്കത് സാധിക്കില്ല എന്നതുകൊണ്ട് പിന്നെ കഫാറത്ത് ബാധ്യതയില്ല എന്ന് പറയാൻ സാധിക്കും. അയാൾക്കും തിന്നാം. എന്റെ അർത്ഥം എന്താ? അയാൾക്കും അയാളുടെ കുടുംബക്കാർക്കും തിന്നാന്ന് പറഞ്ഞാൽ അയാളുടെ മേൽ കഫാറത്ത് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് അവർ പറഞ്ഞു. ആ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇത്, അതാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾക്ക് കഴിയില്ലെങ്കിൽ പിന്നെ അയാൾക്ക് കഫാറത്ത് കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ അയാളുടെ മേൽ നിന്ന് കഫാറത്ത് ഒഴിവായി. ഇതാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. കാരണം അവർ പറഞ്ഞു അയാളുടെ മേൽ കഫാറത്ത് ബാധ്യതയായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ലഭിച്ച ഈത്തപ്പഴത്തിന്റെ കൊട്ട അത് അയാളുടെ വീട്ടിൽ തന്നെ കൊടുക്കാൻ പറയില്ലായിരുന്നു. കഫാറത്ത് ബാധ്യതയായിരുന്നെങ്കിൽ പുറത്തുള്ളവർക്ക് കൊടുക്കൽ നിർബന്ധമാകുമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഈ അഭിപ്രായമാണ് ഹംബലി മദ്ഹബിലെ പ്രസിദ്ധമായ അഭിപ്രായം. ഇമാം ഷാഫിഈയുടെ അഭിപ്രായങ്ങളിൽ ഒരു അഭിപ്രായം ഇതാണ്. ഇമാം ഷാഫിഈ റഹിമഹുള്ളാ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഒന്ന് ഇതാണ്. രണ്ടാമത്തെ അഭിപ്രായം ലാ തസ്ഖുത്, കഫാറത്ത് ഇല്ലാതെ ആവുകയില്ല. അയാൾക്ക് സാധിക്കില്ലെങ്കിലും അയാളുടെ മേൽ നിന്ന് കഫാറത്ത് എടുത്തു മാറ്റപ്പെടില്ല. എപ്പോൾ സാധിക്കും അത് അപ്പോൾ അയാൾ കൊടുക്കണം. അയാൾക്ക് പിന്നീട് എപ്പോഴും സാധിക്കുകയാണെങ്കിൽ അയാളത് കൊടുക്കണം. അയാള് കഫാറത്ത് പിന്നീട് അയാൾക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അയാൾ പിന്നീട് കൊടുക്കണം. അയാളുടെ മേൽ കഫാറത്ത് എടുത്തു മാറ്റപ്പെടുകയില്ല. അതിന് തെളിവായി അവർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൂന്ന് കാര്യങ്ങളും അയാൾ ചോദിച്ചു. ഹൽ തജിദു റഖബത തഅതിഹുഹ, ഹൽ തസ്തതിഉ അൻ തസൂമ ഷഹറൈനി മുതതാബിഇൈനി, ഹൽ തജിദു ഇത്ആമ സിത്തീന മിസ്കീന. ഈ മൂന്ന് കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു. അപ്പോഴൊക്കെ അയാൾ ഇല്ലാന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ നീ പോയിക്കോ എന്ന് പറഞ്ഞില്ല, മറിച്ച് അയാളോട് എന്താ പറഞ്ഞത്? ഇജ്ലിസ്, അവിടെ ഇരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരിക്കുകയാണ്. അയാൾക്ക് കഫാറത്ത് ഈ കാരണം കൊണ്ട് ഇല്ലാതെയാകുമായിരുന്നെങ്കിൽ, അയാളുടെ മേൽ നിന്ന് കഫാറത്ത് ഒഴിച്ചു എടുത്തു മാറ്റപ്പെടുമായിരുന്നെങ്കിൽ, അയാൾക്ക് കഴിയില്ല എന്നതുകൊണ്ട് കഫാറത്ത് അയാളുടെ മേൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമായിരുന്നെങ്കിൽ റസൂലുള്ളാഹി എന്താ പറയേണ്ടത്? പോവാൻ പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോവാൻ പറഞ്ഞില്ല, മറിച്ച് അവിടെ ഇരിക്കാനാണ് പറഞ്ഞത്. അപ്പൊ കഫാറത്ത് അയാളുടെ മേൽ നിന്ന് ഒഴിവായിരുന്നെങ്കിൽ അയാൾക്ക് പോകാമായിരുന്നു, പക്ഷെ അയാൾ പോയിട്ടില്ല. അയാൾ അപ്പോഴും അവിടെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തന്നെ ഇരിക്കാണ്. അപ്പൊ അതിന്റെ അർത്ഥം കഫാറത്ത് ഒരിക്കലും സാധിക്കില്ലെങ്കിൽ കൂടി അത് തന്റെ മേൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയില്ല, അതവിടെ ബാക്കിയാകും. അയാൾക്ക് കഴിയുന്ന സന്ദർഭത്തിൽ അത് കൊടുക്കുക തന്നെ വേണം. അയാൾക്ക് കഴിയാവുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കൊടുക്കുക തന്നെ വേണം. മനസ്സിലായത്? ഈ പോയിന്റ് മനസ്സിലായോ? മനസ്സിലായോ? വ്യക്തമായി മനസ്സിലായോ? ഈ ഹദീസിൽ എങ്ങനെയുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് കാര്യങ്ങളാണ് ചോദിച്ചു. നിനക്ക് ആ തർത്തീബിൽ അത് ചോദിച്ചു. ഈ മൂന്ന് കാര്യം അയാൾക്ക് പറയാൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരി, അതോടുകൂടി അയാളുടെ മേൽ നിന്ന് കഫാറത്ത് എടുത്തു മാറ്റപ്പെടുമായിരുന്നെങ്കിൽ പിന്നെന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടത്? നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോന്നാ പറയേണ്ടത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ വീട്ടിൽ പോകാൻ പറഞ്ഞില്ല, മറിച്ച് അയാളുടെ അവിടെ ഇരിക്കാനാണ് പറഞ്ഞു, കാത്തിരിക്കാനാണ് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവിടത്തേക്ക് ലഭിച്ച ഈത്തപ്പഴത്തിന്റെ കൊട്ട അത് ഇയാൾക്ക് കൊടുത്തുകൊണ്ട് അത് ദാനം ചെയ്തിട്ടെങ്കിലും അയാളുടെ മേൽ നിന്ന് കഫാറത്ത് എടുത്തു മാറ്റാനാണ് പറഞ്ഞത്. അപ്പൊ അയാളുടെ മേൽ നിന്ന് അയാൾക്ക് സാധിക്കില്ല എന്നതുകൊണ്ട് മാത്രം കഫാറത്ത് ഒഴിവാക്കപ്പെടുകയില്ല. അയാൾക്ക് സാധിക്കില്ല എന്നതുകൊണ്ട് മാത്രം കഫാറത്ത് അയാളുടെ അടുക്കൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയില്ല. അത് ഒരാൾക്ക് കൊടുത്തിട്ട് വീട്ടാൻ സാധിക്കുമ്പോൾ അങ്ങനെ കൊടുക്കുക, അതല്ലെങ്കിൽ അയാൾക്ക് പിന്നെ എപ്പോഴും സാധിക്കുമെങ്കിൽ അത് കൊടുക്കണം. അയാൾക്ക് സാധിക്കില്ല എന്നതുകൊണ്ട് മാത്രം കഫാറത്ത് അയാളുടെ മേൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൂന്ന് കാര്യം അയാൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാളോട് പോകാൻ പറഞ്ഞിട്ടില്ല, കാത്തിരിക്കാനാണ് പറഞ്ഞത്. ഇതാണ് എല്ലാ ദലീൽ. മാത്രമല്ല ചില റിവായത്തുകൾ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു കൊട്ട ഈത്തപ്പഴം വരുമെന്ന കാര്യം മുന്നേ തന്നെ അറിയുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് അയാളോട് ഇരിക്കാൻ പറഞ്ഞത് എന്ന് ചില റിവായത്തുകൾ അല്ലെങ്കിൽ ചില പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങൾ കാണാം. അപ്പൊ അയാൾക്ക് വ്യക്തിപരമായി അത് കൊടുക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് മാത്രം എന്താവില്ല, കഫാറത്ത് ഒരാളുടെ മേൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയില്ല. അതാണ് ഒന്നാമത്തെ തെളിവ്. പിന്നെ അവര് പറഞ്ഞ ന്യായം എന്താ, അവര് പറഞ്ഞ ന്യായം എന്താണ് അവര് പറഞ്ഞത്? കഫാറത്ത് അയാളുടെ മേൽ നിന്ന് എടുത്തു മാറ്റപ്പെടില്ല എന്ന് പറയാൻ അവര് പറഞ്ഞ ന്യായം എന്താ, ന്യായം എന്താണ്? ഒന്നാമത്തെ അഭിപ്രായക്കാര് പറഞ്ഞ ന്യായം എന്താണ്? സ്വന്തം വീട്ടുകാർക്ക് കൊടുക്കാൻ അനുവദിക്കില്ലായിരുന്നു. അതിന് ഈ രണ്ടാമത്തെ കൗലിന്റെ ആളുകൾ പറഞ്ഞ മറുപടി, സ്വന്തം വീട്ടുകാർക്ക് ഭക്ഷിപ്പിക്കൽ അനുവദനീയമാണ്, തന്റെ പേരിലുള്ള കഫാറത്ത് മറ്റൊരാളാണ് കൊടുത്തു വിട്ടുന്നതെങ്കിൽ. മനസ്സിലായോ? എന്റെ മേലൊരു കഫാറത്തുണ്ട്, കുറച്ച് പ്രയാസമുണ്ടോ? എന്റെ മേലുള്ള കഫാറത്ത് അത് വേറെ ഒരാളാണ് കൊടുത്തു വിട്ടുന്നതെങ്കിൽ അതിൽ നിന്ന് ഭക്ഷിക്കാൻ എനിക്ക് അനുവാദമുണ്ട്. എന്നാൽ എന്റെ കഫാറത്ത് ഞാൻ തന്നെയാണ് വീട്ടുന്നതെങ്കിലോ, അതൊന്നും എനിക്ക് തന്നെ. ഉദാഹരണത്തിന്, എന്റെ മേല് 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കൽ വാജിബ് കഫാറത്താന്ന് വിചാരിക്കാം. അത് എനിക്ക് ഞാൻ തന്നെ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തിന്നാൻ അനുവദനീയമല്ല. മനസ്സിലായോ? അതോ മനസ്സിലായില്ലേ? ഞാൻ എന്റെ സമ്പാദ്യത്തിന് എടുത്തിട്ടാണ് ആ കഫാറത്ത് കൊടുത്തു വിട്ടുന്നതെങ്കിൽ അതിൽ നിന്ന് ഭക്ഷിക്കൽ എനിക്ക് അനുവദനീയമല്ല. അത് വേറെ ആൾക്ക് കൊടുക്കണ്ട, വേറെ എന്റെ കുടുംബക്കാർ കൊടുക്കാൻ പാടില്ല, ഞാനും തിന്നാൻ പാടില്ല. അത് മിസ്കീന്മാർക്ക് വേണ്ടി കൊടുക്കേണ്ട, അവർ തന്നെ കഴിക്കണം. എന്നാൽ എനിക്ക് എന്റെ മേലുള്ള കഫാറത്ത് 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന കാര്യം അത് എനിക്ക് കൊടുത്തു വിട്ടാൻ സാധിക്കില്ല. അപ്പൊ എനിക്ക് പകരം ഒരാള്, ഉദാഹരണത്തിന് റാഫിയോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരാൾ കൊടുത്തു വിട്ടെന്ന് വിചാരിക്കാം. എനിക്ക് പകരം എനിക്ക് വേണ്ടി അയാൾ അയാളുടെ സമ്പാദ്യം എടുത്തിട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾ കൊടുക്കുന്ന കഫാറത്തിന് എനിക്ക് പകരമായി അയാൾ കൊടുക്കുന്ന കഫാറത്തിന് എനിക്ക് ഭക്ഷിക്കാം. അത് മാത്രമേ ഈ ഹദീസിലുള്ളൂ. മനസ്സിലായോ? ഈ ഹദീസിൽ അത്രേ കിട്ടുള്ളൂ. അല്ലാതെ സ്വന്തം കഫാറത്ത് നിന്ന് എടുത്തു തിന്നാം എന്ന് ഈ ഹദീസിലില്ല. എന്റെ കഫാറത്ത് വേറെ ഒരാൾ കൊടുത്തു വീട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്ക് ഭക്ഷിക്കാം എന്ന് മാത്രമേ ഈ ഹദീസിൽ നിന്ന് ലഭിക്കുള്ളൂ. അത്രേ ഹദീസിൽ കിട്ടുള്ളൂ. എന്റെ അപ്പുറത്തേക്ക് കിട്ടോ? ശരിക്കും നിങ്ങൾ ചിന്തിക്കണം, ബുദ്ധി കൊടുത്ത് ആലോചിച്ചാൽ മനസ്സിലാവും. ആ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് കൊടുക്കുന്നത്, അയാളുടെ സമ്പാദ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് വേണ്ടി കൊടുക്കുകയാണ് കഫാറത്തായി, അയാളോട് വിതരണം ചെയ്യാൻ പറഞ്ഞു. അതിൽ നിന്ന് ഭക്ഷിക്കൽ അനുവദനീയമല്ല എന്ന് മാത്രമേ ഈ ഹദീസിൽ നിന്ന് കിട്ടുള്ളൂ. അല്ല, അതിൽ നിന്ന് ഭക്ഷിക്കൽ അനുവദനീയമാണ് എന്ന് മാത്രമേ ഹദീസിന് കിട്ടുള്ളൂ. സ്വന്തം കഫാറത്തിന് തിന്നൽ അനുവദനീയമാണ് ഈ ഹദീസ് എവിടെയില്ല. അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞ തെളിവ് വ്യക്തമല്ല. മൂന്നാമത്തെ കാര്യം അവർ പറഞ്ഞു, കഫാറത്തുകളുടെ കാര്യത്തിൽ മൊത്തത്തിൽ അതൊരിക്കലും പ്രയാസമുണ്ടെങ്കിൽ ഒരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ല. ഉദാഹരണത്തിന്, ഒരാൾക്ക് കടമുണ്ട്, കൊടുത്തു വിട്ടാൻ സാധിക്കില്ലെങ്കിൽ അയാളുടെ മേൽ നിന്ന് എടുത്തു മാറ്റും. എന്തെങ്കിലും കൊടുത്തു വിട്ടാൻ സാധിക്കുമെങ്കിൽ അന്ന് എടുത്തു കൊടുത്തു വിട്ടും, അതൊരിക്കലും അയാളുടെ മേൽ നിന്ന് എടുത്തു മാറ്റപ്പെടില്ല. ഉദാഹരണത്തിന്, എന്റെ മേൽ കടമുണ്ട്, എനിക്കിപ്പോ കൊടുക്കാൻ പറ്റില്ല, എന്നായിക്കോട്ടെ, ഇനി ഒരിക്കലും കൊടുക്കേണ്ടെന്ന് അതിന്റെ അർത്ഥം. എന്തെങ്കിലും ഒരിക്കലും എനിക്ക് സാധിക്കുമെങ്കിൽ അയാൾ കൊടുക്കണം. അതുപോലെ തന്നെയാണ് കഫാറത്തുകളും എന്ന് പണ്ഡിതന്മാർ ചില ഖിയാസ് ചെയ്തിട്ടുണ്ട്. താരതമ്യമാണത്. അവർ പറഞ്ഞു, കടം, കഫാറത്തുകൾ പോലുള്ള കാര്യങ്ങൾ ഇന്ന് കൊടുക്കാൻ പറ്റില്ല, പിന്നെ എപ്പോഴും കൊടുക്കാൻ സാധിക്കുമെങ്കിൽ കൊടുക്കണം. ഇന്ന് കൊടുക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് കഫാറത്തിന്റെ ബാധ്യത പരിപൂർണമായിട്ട് ഇല്ലാതെയാവുന്നില്ല. ഇത് ഖിയാസായിട്ടും അവർ പറഞ്ഞു. ഇതാണ് ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം. ഈ അഭിപ്രായമാണ് ബഹുഭൂരിപക്ഷത്തിനുമുള്ളത്. കഫാറത്ത് ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കില്ലെങ്കിലും, ഉദാഹരണത്തിന് നോമ്പിന്റെ കഫാറത്ത് അയാൾക്ക് കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ അത് അയാളുടെ മേൽ നിന്ന് ഇല്ലാതെയായി എന്നതിനർത്ഥമില്ല. എന്തെങ്കിലും അയാൾക്ക് കൊടുത്തു വിട്ടാൻ പറ്റുമോ, അന്ന് അയാൾ കൊടുത്തു വിട്ടണം. ഇതാണ് ബഹുഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായമായി ഇബ്നുൽ മുലഖിൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്. ശരി, ഇത് കുറച്ച് പ്രയാസമുള്ളതായിരിക്കും, എന്നാൽ കൂടി അടുത്ത മസല കുറച്ച് എളുപ്പമാണ്. ഹൽ തജിബു അലൽ മർഅതി او هل تجب الكفاره على المراه اي مساله قال ارتمس هذا കഫാറത്ത് കൊടുക്കൽ സ്ത്രീക്കും ബാധ്യതയാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ കഫാറത്താണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തന്നെ ഭാര്യയും ഭർത്താവും ഉണ്ടാവും. ഭാര്യക്ക് നിർബന്ധമാണോ കഫാറത്ത് കൊടുക്കൽ? കഫാറത്ത് കൊടുക്കാൻ ഒന്നല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കാതെ, അല്ലെങ്കിൽ രണ്ടു മാസം നോമ്പെടുക്കാതെ, അല്ലെങ്കിൽ 60 മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കുക. ഇത് സ്ത്രീയുടെ മേൽ ബാധ്യതയാകും. കാരണം പുരുഷനും സ്ത്രീ ഒരുമിച്ചാണ് ഇത് ചെയ്തത്. അപ്പൊ സ്ത്രീയുടെ മേൽ ഇത് ബാധ്യതയാണ്. ഇതാണ് അടുത്ത മസാല. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുണ്ട്. ഒരു വിഭാഗം പറഞ്ഞു, ലാ യജിബു ഇല്ലാ അല ദിജാൽ, പുരുഷന്മാർക്ക് മാത്രമേ ബാധ്യതയാവുള്ളൂ. ലാ യജിബു ഇല്ലാ അല റിജാൽ, കഫാറത്ത് കൊടുക്കൽ പുരുഷന്മാർക്ക് മാത്രം ബാധകമാണ്, സ്ത്രീകൾക്ക് ബാധകമില്ല. എന്തൊക്കെയായിരിക്കും അവരതിന് പറയാൻ സാധ്യതയുള്ള തെളിവുകൾ? ഈ ഹദീസിലെ അതെ ഒരു കാര്യമായി അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അയാളോട് നിന്റെ ഭാര്യ കൂടി കഫാറത്ത് കൊടുക്കണമെന്ന് പറഞ്ഞില്ല, അയാളോട് മാത്രമേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഭാര്യയോടുകൂടി കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞില്ല എന്നത് എങ്ങനെ തെളിവാകാം? നമ്മൾ കായിദ പഠിച്ചിട്ടുണ്ട്. എന്താ കായിദ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല എന്നത് എങ്ങനെ തെളിവാകും? നബി ഭാര്യയോട് തഖീറുൽ ബയാനി അൻ വഖ്തിൽ ഹാജതി ലാ യജൂസ്. ഒരു കാര്യം പറയേണ്ട സാഹചര്യം എത്തിയിട്ട് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ബാധ്യതയല്ല എന്ന് മനസ്സിലാക്കും. കാരണം ഒരു കാര്യം പറയേണ്ട സമയത്ത് പറയൽ വാജിബാണ്. തഖീറുൽ ബയാൻ അൻ വഖ്തിൽ ഹാജതി, തഖീറുൽ ബയാനി അൻ വഖ്തിൽ ഹാജതി ലാ യജൂസ്. സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും അറിയാം, ഒരാള് ഒരു പുരുഷൻ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്ത്രീ കൂടി ഉണ്ടാവും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ത്രീ അതിന്റെ അവസ്ഥ എന്താണ് എന്നോ, അല്ലെങ്കിൽ അവർ മറന്നിട്ട് ചെയ്താണോ എന്നൊന്നും ചോദിച്ചില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പുരുഷനോട് മാത്രമാണ് കഫാറത്തിനെ കുറിച്ച് പറഞ്ഞത്, സ്ത്രീയെ കുറിച്ച് ചോദിക്കുകയേ ചെയ്തില്ല. അതിൽ നിന്ന് സ്ത്രീകളുടെ മേൽ കഫാറത്ത് ബാധകമല്ല ഈ കാര്യത്തിൽ കേട്ടോ, എല്ലാ കാര്യത്തിലല്ല. റമദാനിന്റെ പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ സ്ത്രീകളുടെ മേൽ അത് കഫാറത്ത് ബാധകമല്ല എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും ഉള്ള മറുപടി? മറുപടി ഉണ്ടതിന്? അല്ല, ഉണ്ടെങ്കിൽ എന്താണ്? ഇതിനുള്ള മറുപടി പറയാൻ പറ്റുമോ? ഇവര് ഈ പറഞ്ഞ അഭിപ്രായത്തിന്, ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിന് വല്ല മറുപടി പറയാൻ പറ്റുമോ? കഴിവില്ല എന്നാ? സ്ത്രീക്ക് കഴിവുണ്ടെങ്കിലോ? സ്ത്രീക്ക് കഴിവുണ്ടെങ്കിലോ? സ്ത്രീയുടെ സ്വത്ത് സ്ത്രീയുടേതല്ലേ? ഇതിന് മറുപടിയായി രണ്ട് മറുപടികൾ പറയപ്പെട്ടിട്ടുണ്ട്. ഒരു വിഭാഗം പറഞ്ഞു, ചോദിച്ചത് പുരുഷനാണ്, അതുകൊണ്ട് പുരുഷനുള്ള മറുപടി മതി. രണ്ടാമത്തെ മറുപടി, ആ സ്ത്രീ ചിലപ്പോൾ മറന്നിട്ട് ചെയ്തതാവാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ആ സ്ത്രീ അവരെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാകാൻ സാധ്യതയുണ്ട്. കാരണം പുരുഷന്മാർക്കാണ് ശക്തി. അപ്പോ സ്ത്രീ ചിലപ്പോൾ നിർബന്ധിതയായി ചെയ്യപ്പെട്ട, അതുകൊണ്ടൊക്കെ ആയിരിക്കാൻ സദാസം ചോദിക്കാതിരുന്നത്. അപ്പൊ അതിന് തെളിവെടുക്കാൻ പാടില്ല. ചോദിച്ചില്ല എന്നുള്ളതിന് തെളിവെടുക്കാൻ പാടില്ല. കാരണം ചിലപ്പോ സ്ത്രീക്ക് മറന്നുപോയിട്ടോ അല്ലെങ്കിൽ അവർക്ക് വല്ല ഉദരുള്ള സമയത്തൊക്കെ ആയിരിക്കും ലൈംഗികബന്ധം. ഉദാഹരണത്തിന് രോഗിയാണ്, രോഗിയായിട്ട് നോമ്പ് മുറിച്ച സമയത്താണ് സ്ത്രീയുമായി ബന്ധപ്പെട്ടത് എന്ന് വിചാരിക്കുക. അത്തരം സന്ദർഭങ്ങളിൽ പുരുഷന് മാത്രമേ ബാധകമാവുള്ളൂ, സ്ത്രീക്ക് ബാധ. സ്ത്രീ അല്ലെങ്കിൽ തന്നെ നോമ്പില്ലാത്ത ആളാണ്, അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സ്ത്രീക്കൊരിക്കലും കഫാറത്തില്ല. അപ്പൊ ഇത് തെളിവാക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. എന്തായാലും ഈ അഭിപ്രായമാണ്, അതായത് പുരുഷന്മാർക്ക് മാത്രമേ കഫാറത്ത് ബാധകമുള്ളൂ, സ്ത്രീകൾക്ക് ബാധകമില്ല എന്നതാണ് ഇമാം ശാഫിഈ അദ്ദേഹത്തിന്റെ മദ്ഹബ്. അതുപോലെ തന്നെ ബാഹിരിയത്തിന്റെ മദ്ഹബ് ഇതാണ്. ബാഹിരിയത്തിന് മുന്നേ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ബാഹിരിയ മദ്ഹബ് കൗലായി സ്വീകരിക്കാറ്, കൗലായി പറയാറ്. അഹ്ലു സുന്നയിൽപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ് അവർ. അവർക്ക് ചില വിഷയങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. സുന്നത്തിനോട് ശക്തമായ തമസുക്കുള്ള ആളുകളാണ് ബാഹിരിയ മദ്ഹബിന്റെ ആളുകൾ. അതുപോലെ തന്നെ ഇമാം അഹമ്മദിന്റെ ഒരു അഭിപ്രായം ഇതാണ്. അദ്ദേഹത്തിന് പല അഭിപ്രായങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്, അതിലൊരു അഭിപ്രായം ഇതാണ്. വറിവായ അനിൽ അഹമ്മദ്, വറിവായ അനിൽ അഹമ്മദ് വഖൗലുൽ അസഹ് ഇൻദ ശാഫിഈ വമദ്ഹബു ദാവൂദ് വഅഹ്ലു ദ്ദാഹർ വറിവായ അനിൽ ഇമാം അഹമ്മദ്. ശരി, അപ്പൊ ഒരു അഭിപ്രായം എന്താണ്? പുരുഷനായതുകൊണ്ട് തന്നെ അല്ല, സ്ത്രീയുടെ മേൽ കഫാറത്ത് നിർബന്ധമില്ല. അതിന് കാരണമായി അവർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന് മാത്രമുള്ള വിദ്യയെ പറഞ്ഞിട്ടുള്ളൂ, സ്ത്രീയെ കുറിച്ചുകൂടെ ചോദിച്ചിട്ടെന്നില്ല. അതുകൊണ്ട് കഫാറത്ത് പുരുഷന് മേൽ മാത്രം ബാധകമാണ്, സ്ത്രീക്ക് ബാധകമല്ല. രണ്ടാമത്തെ അഭിപ്രായം സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? സ്ത്രീക്കും ബാധകമാണ് എന്നതായിരിക്കും. ശരി, എപ്പോഴും അങ്ങനെ ആയിരിക്കും അഭിപ്രായം. ഇതാണെങ്കിൽ പിന്നെ അടുത്ത അഭിപ്രായം അതായിരിക്കും. അതിനുള്ള തെളിവ് ഏതാണ്? സ്ത്രീക്ക് ബാധകമാണെന്നുള്ളതിന് തെളിവ് ഈ ഹദീസ് തന്നെയാണ്. ഈ ഹദീസ് തന്നെയാണ് അവർ തെളിവാക്കിയ ഹദീസുൽ ബാബ്. അവര് പറഞ്ഞു, പുരുഷനോട് പറഞ്ഞാൽ അൽ അസ്ലു തസാവിയ റജുലു വൽ മർഅ, സ്ത്രീയും പുരുഷനും അഹ്കാമുകളിൽ സമരാണ്, സമന്മാരാണ്. തസാവിയ റജുലു വൽ മർഅ ഹുവൽ അസൽ, ദീനിലെ ഏതെങ്കിലും ഒരു മസല പറയപ്പെട്ടു കഴിഞ്ഞാൽ അത് പുരുഷനോട് മാത്രമായിട്ട് പറഞ്ഞതാണ് എന്ന് പ്രത്യേകമായി തെളിയാത്തിടത്തോളം കാലം അസൽ എന്താണ്? പുരുഷനും സ്ത്രീയും ഒരുപോലെ. ഉദാഹരണത്തിന് അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം, അലൈക്കും എന്നുള്ളത് ഏതിന്റെ സീഗയാണ്? മുദക്കറിന്റെ സീഗയാണ്. ശരി, അപ്പൊ എന്നാ സ്ത്രീകൾക്ക് നോമ്പ് ബാധകമല്ല എന്നറിയാൻ പറ്റുമോ? ഇല്ല. അസൽ എന്താണ്? ഷറഈൽ മതത്തിൽ ഒരു നിയമം മൊത്തത്തിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുരുഷനും സ്ത്രീക്കും ബാധകമാണ്. പുരുഷനും സ്ത്രീയും അന്നിസ ഉഷിപ്പുർ റിജാൽ, സ്ത്രീകൾ പുരുഷന്മാരുടെ പകുതിയാണ് ദീനിന്റെ ഹുക്കുമുകളിൽ. അതായത് സ്ത്രീയും പുരുഷനും സമാണ്. അതിൽ ദീനിന്റെ ഇബാദത്തുകളുടെ കാര്യത്തിൽ മൊത്തത്തിൽ എല്ലാ കാര്യത്തിലും പുരുഷനും സ്ത്രീയും സമമാണ്. ഏതിലൊഴികെ? പ്രത്യേകമായി തെളിവ് വന്ന വിഷയങ്ങളിലൊഴികെ എല്ലാ കാര്യങ്ങളും. അഖീമുസ്സല, മിക്ക സമയത്തും എങ്ങനെ അഖീമുന്നസ്സല എന്നുണ്ടോ? ഇല്ല, അഖീമുസ്സല നിസ്കാരം നിലനിർത്തണമെന്നേ ഉള്ളൂ. നിങ്ങൾ നിസ്കാരം നടത്തുക, അതൊക്കെ പുരുഷന്മാരുടെ സീഗത്താണ്, സീഗത്തു മുദക്കറാണ്. അതിന്റെ അർത്ഥം സ്ത്രീകൾക്കത് ബാധകമല്ല എന്നാണോ? അല്ല, ഒരിക്കലുമല്ല. അപ്പൊ പുരുഷന്മാരോട് പറയപ്പെട്ടതിലൊക്കെ സ്ത്രീകളും ഭാഗവാക്കാണ്. അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, കാരണം അസൽ എന്താണ്? പുരുഷന്മാർക്ക് ബാധകമായതൊക്കെ സ്ത്രീകൾക്കും ബാധകമാണ്. മനസ്സിലായത്? അൽ അസ്ലു തസാവി റജുലി വൽ മർഅ, ദീനിന്റെ കാര്യത്തിൽ മാത്രമാണ് കേട്ടോ, മതവിധികളുടെ കാര്യത്തിൽ മാത്രമാണ്. പുരുഷനും സ്ത്രീയും ഫളലിന്റെ കാര്യത്തിൽ ഒരേപോലെയാണോ? ഇസ്ലാമിൽ ആർക്കാ സ്ഥാനം കൂടുതൽ? പുരുഷന്മാർക്കാണ്. പറഞ്ഞാൽ ചില ആൾക്കാർക്ക് പറ്റൂല. പുരുഷനല്ലേ സ്ഥാനം കൂടുതൽ, ബുദ്ധി കൂടുതൽ പുരുഷനാണ്, സൗന്ദര്യം കൂടുതൽ പുരുഷന്മാർക്കാണ്. അതുപോലെ തന്നെ സൗന്ദര്യം കൂടുതലാണെന്ന് പറയാൻ കാരണം എന്താ? സ്ത്രീകൾക്ക് ആഭരണം അനുവദനീയമാക്കിയിട്ടുണ്ട്, പുരുഷന്മാർക്ക് ആഭരണം ഇല്ല. കാരണം എന്താ? പുരുഷന് കാണുമ്പോൾ തന്നെ സൗന്ദര്യമുണ്ട്. പക്ഷെ സ്ത്രീക്ക് സൗന്ദര്യം വേണമെങ്കിൽ ആഭരണങ്ങൾ വേണം, എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ടെങ്കിൽ അവർ ഭംഗി എടുത്തു കാണിക്കോളൂ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം സ്ത്രീ നാർക്കസാണ് അവളുടെ അസലിൽ, അവളുടെ അടിസ്ഥാനത്തിൽ അവൾ ബേസിക് ലെവലിൽ അവൾ നാർക്കസത്താണ്. അപ്പൊ അവൾക്ക് അവളുടെ ഭംഗി പുറത്തേക്ക് വരണമെങ്കിൽ ആഭരണങ്ങൾ വേണം, പുരുഷന് ആഭരണം ആവശ്യമില്ല. അവൻ എങ്ങനെയാണ് അവന്റെ ഫിത്റത്ത് അങ്ങനെ തന്നെ മതി. പിന്നെ ബുദ്ധിയുടെ കാര്യവും ദീനിന്റെ കാര്യവും പ്രത്യേകം ഹദീസിൽ വന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പറഞ്ഞതാണ്. സ്ത്രീകൾ ചോദിക്കത് ശരിക്കും പറഞ്ഞ ലാസ്റ്റ് ആണ്. ആ അയാളാണ് കൊടുക്കുന്നതെങ്കിൽ ഇല്ല, അയാളാണ് സ്വന്തം, ഞാനാണ് ഇപ്പൊ കഫാറത്ത് കൊടുക്കുന്നതെങ്കിൽ എന്റെ വീട്ടുകാർ, എന്റെ കുടുംബം തന്നെ, എന്റെ എനിക്ക് ബന്ധമുള്ള ആൾക്കാരല്ല, എന്റെ കുടുംബമായിട്ട് ഏതെങ്കിലും ബന്ധമുണ്ട് പാവപ്പെട്ട ആൾക്കാരാണ്, അവർക്ക് കൊടുക്കൽ അഫ്ലാണ്. പക്ഷെ എന്റെ വീട്ടിൽ എന്റെ ചെലവിന് കീഴിൽ ജീവിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല. അതാണ് തഹല് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം, എന്റെ ചെലവിന്റെ കീഴിൽ താമസിക്കുന്നവർ. ഭാര്യ എന്റെ ചെലവിന്റെ കീഴിലാണ്, തീർച്ചയായും ഭർത്താവിന്റെ കീഴിലല്ലേ ഭാര്യ. ബുദ്ധിയും പിന്നെ എന്താ പറയാ, ദീനും സ്ത്രീകൾക്ക് പുരുഷനേക്കാൾ കുറവാണ്. കാരണം ബുദ്ധി കുറവാണെന്നുള്ളതിന് തെളിവാണ് സ്ത്രീയുടെ ഒരു ഷഹാദ പറ്റില്ല, രണ്ട് ഷഹാദ ആവശ്യമാണ്. ദീനിന്റെ കാര്യത്തിൽ അവർക്ക് കുറവുണ്ട് എന്നുള്ള തെളിവ് എന്താണ്? അവർക്ക് ഹൈദറിന്റെ സന്ദർഭത്തിൽ നിസ്കാരമില്ല, നോമ്പുമില്ല. പക്ഷെ ഇതൊക്കെ ഇന്ന് ആളുകൾ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ആളുകളുടെ, ഫെമിനിസ്റ്റുകളുടെ വർത്തമാനം കേട്ടിരുന്ന ആളുകൾക്ക് പറയാൻ തന്നെ പേടിയാണ് ഇതൊക്കെ. ഈ വിഷയത്തിൽ ബക്കറബുസൈദിന് ഒരു പുസ്തകമുണ്ട്, വളരെ നല്ല പുസ്തകമാണ്, വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. ഹെറാസത്തുൽ ഫദീല എന്ന പുസ്തകത്തിന്റെ പേര്, ഹെറാസത്തുൽ ഫദീല. പുരുഷനും സ്ത്രീയും സമന്മാരല്ല, സ്ത്രീ പുരുഷന്റെ കീഴെയാണ് എല്ലാ കാര്യത്തിലും. അവൾ സ്ത്രീ പുരുഷന്റെ കീഴിലാണ് നിൽക്കേണ്ടത്. പുരുഷനാണ് കുടുംബത്തിലെ മേൽക്കോയ്മ ഉള്ളത്, പുരുഷനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്. അതിന്റെ അർത്ഥം സ്ത്രീകൾക്ക് ഹക്കില്ല, അവകാശമില്ല എന്നല്ല. സ്ത്രീകൾക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട്. പക്ഷേ നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോരുത്തർക്കും അവകാശപ്പെട്ട എന്താണ് അത് കൽപ്പിച്ച് നൽകലാണ്. ഓരോരുത്തർക്കും അവകാശപ്പെട്ട അർഹമായത് എന്താ? അതേ കൊടുക്കാൻ പാടുള്ളൂ, അതിനപ്പുറത്തേക്ക് പറയാൻ പാടില്ല. സ്ത്രീകൾക്ക് അർഹമായത് കൊടുക്കണമെങ്കിൽ അവരെ പുരുഷന് തുല്യമാക്കേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് ഒരാൾ പറയാം, മനുഷ്യനും മൃഗവും തുല്യമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതൊരിക്കലും ഹക്കല്ല. അപ്പൊ അയാൾ പറയുന്നു, വേറൊരുത്തം വന്നിട്ട് എതിർക്കാണ്, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? മൃഗങ്ങൾ അടിച്ചമർത്തപ്പെടാനുള്ള അടിസ്ഥാനപരമായ കാരണം നിങ്ങൾ മനുഷ്യനെ മൃഗത്തെ തുല്യമാക്കാത്തതാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ കൗല് ബാത്തിലാണ്, അയാളുടെ വാദം തീർത്തും അബദ്ധമാണ്. മൃഗം മനുഷ്യന് തുല്യനാണ് എന്ന് പറയേണ്ട ഒരു കാര്യമില്ല, മൃഗത്തിന് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കാതിരിക്കും. ഇതേപോലെ തന്നെ സ്ത്രീകളുടെ കാര്യം അതേപോലെ തന്നെയാണ്. സ്ത്രീകൾ പുരുഷന് തുല്യമാണെന്ന് പറയേണ്ടതില്ല, പുരുഷന് സ്ത്രീക്ക് ലഭിക്കേണ്ട ഹക്ക് ലഭിക്കുക. അവൾ എങ്ങനെയാണോ അവൾ അതിൽ തന്നെയാണ് നിലനിൽക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതാല അവളെ എന്തൊരു ഖിൽഖത്തിലാണോ എന്തൊരു സൃഷ്ടിപ്പിലാണോ പഠിച്ചത് അതിൽ പറഞ്ഞാൽ മതി, അതിൽ തന്നെ അവൾക്കുള്ള എല്ലാ ഹക്കും ലഭിക്കുന്നതാണ്, അതിൽ യാതൊരു കുറവും ഉണ്ടാകുന്നതിനുശേഷം നമുക്ക് തിരിച്ചു വന്നാൽ ബാക്കിയെടുക്കാം. അബുല്ലാഹി തൗഫീഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം.